പ്രൈസ് ദ ലോർഡ്. ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിൻ്റെ വേദപുസ്തക പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നാം നേരത്തെ ചിന്തിച്ചത് ഉരുകുന്ന പർവ്വതങ്ങളെക്കുറിച്ചായിരുന്നു. നിലവിളിയുടെ പർവ്വതം ഉരുകുന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. രണ്ടാമത്തെ പർവ്വതം, ദ മൗണ്ടൻ ഓഫ് ക്രൈ മെൽസ്. വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം, ലെമെൻറ്റേഷൻസ് ചാപ്റ്റർ 2:11-18. ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു, എൻ്റെ ഉള്ളം കലങ്ങി, കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. വിലാപം 2:18, അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു എന്ന് കാണാം. നിലവിളിയുടെ പർവ്വതം ഉരുകുമോ? ഒരിക്കൽ ഇംഗ്ലണ്ടിലെ രാജാവ് വിലക്കിയ ഒരു വിഷയത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ലാറ്റ്മഹഗ് പ്രസംഗപീഠത്തിനരികിലേക്ക് നടന്നു. അദ്ദേഹം അങ്ങോട്ട് നടക്കുമ്പോൾ രാജാവ് ആരാധനാ സ്ഥലത്തില്ലായിരുന്നു. പെട്ടെന്ന് രാജാവും പരിവാരവും ആരാധനയ്ക്കായി കടന്നു വന്നു. ലാറ്റ്മർ സ്വയം പറഞ്ഞു, ലാറ്റ്മർ, രാജാവ് നിന്നെ ശ്രദ്ധിക്കുന്നു. തന്നെ ആ വാചകം പറഞ്ഞ അദ്ദേഹം പ്രസംഗപീഠത്തിൽ കയറിയപ്പോൾ തൻ്റെ കയ്യിലിരുന്ന ബൈബിളിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, ലാറ്റിമർ, ദൈവം നിന്നെ നോക്കുന്നു, അവൻ നീ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ധൈര്യമായി താൻ തയ്യാറാക്കിയ പ്രസംഗം അദ്ദേഹം അവതരിപ്പിച്ചു. ആരാധന കഴിഞ്ഞപ്പോൾ രാജാവിനെ ഭയക്കാതെ ദൈവത്തെ ഭയന്ന് ദൈവത്തെ അനുസരിച്ച് സംസാരിച്ച ലാറ്റിമറിനെ രാജാവ് അടുക്കൽ ചെന്ന് അഭിനന്ദിച്ചു. ലാറ്റിമർ രാജാവിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ ധൈര്യമായി സംസാരിച്ചതെന്ന് രാജാവിൻ്റെ വായിൽ നിന്ന് തന്നെ വീണു. ഇപ്രകാരം ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്കും ധൈര്യമായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹം പലപ്പോഴും പരിശോധനകളും കഷ്ടതകളും അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. എന്നാൽ ചില സമയത്ത് മാനുഷിക ബലഹീനത നമ്മെ ഭയത്തിനടിമകളാക്കും. കരച്ചിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഭയത്തിൻ്റെ ആരംഭത്തിലാണ്. കരച്ചിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഭയത്തിൻ്റെ ആരംഭത്തിലാണ്. ഭയം, നിരാശ ഇവ വർദ്ധിക്കുമ്പോൾ കരച്ചിൽ നിലവിളിയായി മാറും. യിരെമ്യ പുസ്തകം 48:36 വാക്യത്തിൽ എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു എന്ന പ്രയോഗം നിലവിളിയുടെ കഠിനതയെ കാണിക്കുന്നു. നിലവിളി പ്രാർത്ഥനയായി മാറും. ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന എത്തുമ്പോൾ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനിടയാകും. നമ്മുടെ ഹൃദയം കർത്താവിനോട് ഓരോ പ്രാവശ്യവും നിലവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്തൃസന്നിധിയിൽ നാം നിലവിളി ഉയർത്തുമ്പോൾ, നിലവിളിയുടെ പർവ്വതം ഉയർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ ആ നിലവിളിയുടെ പർവ്വതം ഉരുകിപ്പോകുന്നു. കാരണം തീ സാന്നിധ്യത്തിൻ്റെ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് തീ. പുറപ്പാട് പുസ്തകം 2:23 വാക്യത്തിൽ അടിമവേല മൂലം നെടുവീർപ്പെട്ട് നിലവിളിച്ചവരുടെ നിലവിളി യഹോവയുടെ സന്നിധിയിലെത്തി എന്ന് കാണാം. നിലവിളിയുടെ പർവ്വതം ഉയർന്നപ്പോൾ യഹോവ അവരെ ഓർത്തു എന്നത് മാത്രമല്ല, പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുവാൻ യഹോവ ഒരുങ്ങുകയും ചെയ്തു. നിലവിളി കേട്ട ദൈവം പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർത്തു. നിലവിളിയുടെ കാരണങ്ങൾ അവൻ കടാക്ഷിച്ച് ശരിയെന്ന് കണ്ടതുകൊണ്ടാണ് പ്രവർത്തിപ്പാൻ തയ്യാറായത്. അതിൻ്റെ ആദ്യ നടപടിയാണ് ഹോരേബിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ തീ മോശ കണ്ടത്. യഹോവ തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടന്നപ്പോൾ അവൻ്റെ കീഴിൽ പർവ്വതങ്ങൾ ഉരുകിയെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. മീഖ 1:3-4 വാക്യങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തിൻ്റെ പ്രതികൂല പർവ്വതം ഉരുകിയത് യഹോവ ഉന്നതികളിന്മേൽ നടന്നപ്പോഴാണ്. നമ്മെ അടിമത്വത്തിലാക്കിയ വിഷയങ്ങൾ പലതും പർവ്വത സമാനമല്ലേ? രക്ഷ ആഗ്രഹിക്കുന്നവർ നിലവിളിച്ചാൽ നമ്മുടെ വിഷയങ്ങളിന്മേൽ ദൈവം പ്രവർത്തിക്കും. പലരും സാത്താന്യ ചിന്താഗതിയുള്ളവരുടെ കയ്യിൽ അടിമത്വത്തിൽ കഴിയുന്നവരാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ നിലവിളിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം പർവ്വതം ഉരുക്കുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ബർത്തിമായി എന്ന ഒരു കുരുടൻ്റെ നിലവിളി ഉയർത്തുന്നതും അവൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ നിലവിളിയുടെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരൊറ്റ വ്യക്തിയുടെ നിലവിളി യഹോവ കേൾക്കുമോ എന്ന സംശയം ആർക്കും വേണ്ട. കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായവൻ്റെ നിലവിളിയുടെ ആഴം എത്ര വലുതെന്ന് യഹോവയ്ക്കറിയാം. അതുകൊണ്ടാണ് അതിലെ കടന്നു പോയപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിച്ചപ്പോൾ പലരും അവനെ ശാസിച്ചിട്ടും അവൻ നിർത്താതെ വീണ്ടും വിളിച്ചു. അധികം നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. ആ നിലവിളിയുടെ ശബ്ദമാണ് യേശു അവിടെ നിൽക്കുവാൻ കാരണമായത്. യേശു നിന്നപ്പോൾ തടഞ്ഞവരുടെ ശബ്ദം അവൻ ശ്രദ്ധിച്ചില്ല. ഗുരു നിന്നെ വിളിക്കുന്നു എന്ന വാക്കാണ് അവൻ മനസ്സിലാക്കിയത്. ദാവീദ് പുത്രൻ്റെ കരുണയ്ക്കായി ഏറ്റവും അധികം അവൻ യാചിച്ചപ്പോൾ അവൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് നിന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി അവൻ മനസ്സിലാക്കി. നിലവിളിയുടെ പർവ്വതം തടസ്സങ്ങളുടെ മുൻപിൽ ഒന്നുമില്ലാതായി. യേശു അവിടെ നിന്നപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ആ നിലവിളിയുടെ പർവ്വതം, അവൻ എന്തിനു വേണ്ടി നിലവിളിച്ചോ ആ പർവ്വതം ഉരുകിത്തുടങ്ങി. കാഴ്ച എന്ന അനുഗ്രഹം തടഞ്ഞുവെച്ച പർവ്വതം ഉരുകിയത് ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയാലാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം കർത്താവേ? എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നീ ഏത് വിഷയത്തിനാണോ നിലവിളിച്ചത്, ആ നിലവിളിയുടെ ശബ്ദം കേട്ട കർത്താവ് നിൽക്കുമ്പോൾ അവൻ നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിലവിളിക്കുന്ന ഞാനും നിങ്ങളും നാം ഏത് വിഷയത്തിന് ആരോട് നിലവിളിക്കുന്നു എന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ വേണം നിലവിളിക്കാൻ. നിലവിളിക്കുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് വ്യക്തമായി ബർത്തിമായിയെ പോലെ നാമം പറഞ്ഞിരിക്കണം. എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് സൗഖ്യം വേണം, എൻ്റെ ജോലിയിൽ എനിക്ക് സ്ഥിരത വേണം, എൻ്റെ ജോലിയിൽ ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠന മേഖലയിൽ എനിക്ക് ഉയരുവാൻ കഴിയുന്നില്ല, എവിടെ ചെന്നാലും എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളാണ്, ഒന്നും എനിക്ക് ശരിയാകുന്നില്ല എന്ന് വിലപിക്കുന്നവരെ, നിങ്ങൾ നിലവിളിക്കുമ്പോൾ വിശ്വാസത്തോടെ നിലവിളിച്ചാൽ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളോട് കർത്താവ് അങ്ങനെ ഒരു മറുപടി പറയുമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ വിശ്വാസത്തോടെയാണ് നിലവിളിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിന്റെ ദൈവം നിന്റെ നിലവിളിയുടെ മറുപടി നിനക്ക് തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിലവിളിക്കുക, പർവ്വതങ്ങൾ ഉരുകിപ്പോകും. കാഴ്ചയെന്ന അനുഗ്രഹം തടഞ്ഞു വെച്ച പർവ്വതമേ, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ച പർവ്വതമേ, എന്റെ പിതാവ് പറഞ്ഞ വാക്ക്, അവന്റെ ശബ്ദം നിന്നെ ഉരുക്കിക്കളയുന്നതാ. ഒരു തടസ്സത്തിനും ഇനി എന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. പുറത്തേക്ക് ശബ്ദം വരാതെ ഹൃദയത്തിലെ ഞരക്കവും ചുണ്ടുകളുടെ ചലനം പോലും കാണുന്നവനാണ് കർത്താവ്. ബർത്തിമായി ഉറക്കം നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. എന്നാൽ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, പുറത്തേക്ക് ശബ്ദം വന്നില്ല, അവളുടെ ഹൃദയത്തിന്റെ ഞരക്കം ചുണ്ടുകളുടെ ചലനവും പോലും അവൾ ആരോട് നിലവിളിച്ചോ ആ കർത്താവ് കണ്ടു. തന്റെ ഉള്ളം അവൾ ദൈവസന്നിധിയിൽ പകർന്നു വയ്ക്കുകയായിരുന്നു. 1 Samuel 1:13, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു എന്ന് കാണാം. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കുമോ? ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. എന്നാൽ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന അവൾ അടുത്ത സെക്കൻഡിൽ എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഹല്ലേലൂയ. വചനം വ്യക്തമായി പറയുന്നുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഹന്നയെ ഓർത്ത ദൈവം, അവളുടെ സങ്കടങ്ങളെ അറിഞ്ഞ ദൈവം അവളെ മാനിച്ചു. നിലവിളിച്ച വിഷയത്തിന്, സകലരാലും നിന്നെ അനുഭവിച്ച വിഷയത്തിന്, ആ വിഷയം അവൾ ആ ദൈവസന്നിധിയിൽ അവതരിപ്പിച്ച് കരഞ്ഞപ്പോൾ അവളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട ദൈവം അതിനുത്തരം നൽകിയെന്ന് 1 Samuel 1:1 1 Samuel 2:1-10 വാക്യങ്ങൾ വായിച്ചാൽ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്ന ഹന്നായെ, സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഹന്നായെ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വിശ്വാസത്തോടെ നിലവിളിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ് ദൈവം. നിന്റെ മുഖം പിന്നെ വാടുവാൻ ദൈവം ഒരിക്കലും അവസരം വരുത്തുകയില്ല. നമ്മെ ജയാളിയാക്കുന്ന യഹോവയോട് നിലവിളിക്കുക. രാത്രിയുടെ യാമങ്ങൾ തോറും മുടങ്ങാതെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് നീ ലോകത്തിൽ അലസത നടിച്ച് നടന്നാൽ അലസനായി നടന്നാൽ, അലസയായി നടന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കയില്ല, നിന്റെ പർവ്വതങ്ങൾ ഉരുകുകയില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങളെ നീ ദൈവസന്നിധിയിൽ മറ്റുള്ളവരോട് പറയുന്നതോടൊപ്പം തന്നെ നീ ദൈവസന്നിധിയിൽ ഹന്നാ നിലവിളിച്ചതുപോലെ, ബർത്തിമായി നിലവിളിച്ചതുപോലെ ഉറക്കെ കരഞ്ഞാൽ, ഹന്നായെപ്പോലെ നിശബ്ദമായി കരഞ്ഞാൽ, നിന്റെ ഹൃദയം കൊണ്ട് നീ കരഞ്ഞാൽ, അതുപോലും ശ്രദ്ധിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, സമയം പാഴാക്കരുത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അങ്ങ് ഞങ്ങളുടെ നിലവിളി കേട്ട് വേഗം അടുത്തേക്ക് വന്ന് ഞങ്ങളെ ഓർത്ത് പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ഈ കൃപയ്ക്ക് ഞങ്ങൾ യോഗ്യരല്ല കർത്താവേ. വിശ്വാസത്തോടെ ഞങ്ങൾ നിന്നോട് ചോദിച്ചാൽ വാടിയ മുഖത്തോടെയല്ല, സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്ന കർത്താവ, അങ്ങയുടെ സമയത്തിനായി കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വലം കൈയാൽ ഞങ്ങളുടെ നിലവിളി കേട്ട് അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ